2020 June 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന്. തൊഴിൽ നൈപുണ്യമുണ്ടോ കേരളത്തിൽ ജോലി കിട്ടും. VSSC മുൻ ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവുമായ MC ദത്തൻ എഴുതിയ ലേഖനം. COVID-19 ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോവുകയും വിദേശത്ത് പണി ചെയ്തിരുന്നവർ മടങ്ങി വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ഈ രണ്ട് പ്രക്രിയയും കൂട്ടിയിണക്കി നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ തന്നെ എങ്ങനെ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ചാണ് ഇനി വിശദീകരിക്കുന്ന പദ്ധതി. ഇതൊരു ഈ പദ്ധതിയാണ്. ശരീര അധ്വാനം വേണ്ടിവരുന്ന ജോലികളിൽ നമ്മുടെ ആൾക്കാർ പൊതുവെ പ്രകടിപ്പിക്കുന്ന വിമുഖതയാണ് അന്യദേശ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ദിവസക്കൂലിയിലുള്ള വ്യത്യാസവും ജീവിത നിലവാരത്തിലുള്ള അന്തരവും മറ്റും കാരണങ്ങൾ. പക്ഷേ നമ്മുടെ യുവാക്കൾ അന്യരാജ്യങ്ങളിൽ പോയാൽ ഏത് ജോലിയും ചെയ്യും. കൂലിയിലുള്ള അല്പം വർധനയും സമൂഹത്തിലുള്ള പദവിയുമാണ് അതിന്റെ ആകർഷണം. ഇപ്പോൾ തിരിച്ചെത്തുന്നവരെ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലെ നിത്യത്തൊഴിലുകൾക്കും കൃഷിക്കും മരാമത്തു പണിക്കും വികസന പ്രവൃത്തിക്കും മറ്റും ഉപയോഗിച്ചേ തീരൂ. എല്ലാവർക്കും സ്ഥിരമായി മാസശമ്പളം കൊടുത്തുകൊണ്ടുള്ള ജോലി നൽകാൻ സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും തയ്യാറാകില്ല. അതുകൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ നൈപുണ്യമനുസരിച്ച് ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കണം. ചെയ്യുന്ന ജോലിക്ക് കൂലി, സമയത്തിനാണ് വില. ഒരു ദിവസം ഒരാളിന് 3-4 സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം. 8 മണിക്കൂർ ജോലി എന്ന രീതിക്ക് പ്രസക്തി നഷ്ടപ്പെടും. കൂടുതൽ മിടുക്കോടെ കൂടുതൽ സമയം ജോലി ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് കൂടുതൽ ദിവസ വരുമാനം ഉണ്ടാകും. ഒരാളിന് തന്നെ പല ജോലികളിൽ പ്രാവീണ്യമുണ്ടായാൽ എന്നും ജോലി ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ട്. പ്ലംബിംഗ്, ഇലക്ട്രിക്, പെയിന്റിംഗ്, ഡ്രൈവിംഗ്, ക്ലീനിംഗ് തുടങ്ങിയ ജോലികളെല്ലാം വിദഗ്ധമായി ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ആവശ്യങ്ങൾ: വീട്ടിലെ പൂന്തോട്ടം ശരിയാക്കുക, വാഴയ്ക്കും തെങ്ങിനും വളമിടുക, പറമ്പിൽ പുല്ലുവെട്ടുക, ചെറിയ കൃഷിപ്പണികൾ ചെയ്യുക. ഇതിനെല്ലാം ഇപ്പോൾ ദിവസക്കൂലിയാണ്. പൂർത്തിയാക്കുന്ന ജോലിയുടെ അളവിനും ഗുണമേന്മയ്ക്കും പ്രാധാന്യമില്ലാതെ പോകുന്നു. ഇതിന് പരിഹാരമുണ്ടാകണം. മിടുക്കന്മാർക്ക് ഒരു ദിവസം 2000 രൂപ വരെ ജോലി ചെയ്ത് സമ്പാദിക്കാൻ കഴിയണം. ഇതിനെല്ലാം കൂടി പരിഹാരമായി ഒരു പുതിയ പദ്ധതിയാണ് ചിന്തിക്കുന്നത്. ജോലിയെ പ്രാർത്ഥന പോലെ കണ്ട് ഏതു ജോലിയും മഹത്തരമാണെന്നത് ധരിച്ച് ജോലി ഏതായാലും ആരെക്കാളും മികച്ചതായി ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറുള്ള ഒരു സംഘത്തിനെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. നടപ്പിലാക്കാനുള്ള രൂപരേഖ: 1. IT പ്രൊഫഷണൽസിന്റെ സഹായത്തോടെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുക. ഈ സംവിധാനം വഴി തൊഴിലാളികളുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെ വിവരം ശേഖരിക്കുക. 2. തൊഴിൽ ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ഈ പദ്ധതിയിൽ പേരും മറ്റു വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്യാം. 3. വാർത്താ മാധ്യമങ്ങളിൽ കൂടി പരസ്യം ചെയ്ത് ഈ കൂട്ടായ്മയെപ്പറ്റി പൊതുജനങ്ങളെ അറിയിക്കുക. ഇതൊരു സഹകരണ കൂട്ടായ്മയാണ്. ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഇല്ല. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പോലെ ഒരു സ്ഥാപനമാണ് മനസ്സിൽ കാണുന്നത്. 4. ആർക്കുവേണ്ടിയാണോ തൊഴിൽ ചെയ്യുന്നത്, അവർ ജോലിയുടെ സങ്കീർണത, പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, ഗുണമേന്മ എന്നിവയനുസരിച്ച് മുൻകൂട്ടി ചർച്ച ചെയ്ത് ഉറപ്പിച്ച പ്രതിഫലം നൽകണം. 5. സേവനം ഏത് തലത്തിലുമാകാം. കൃഷി, ശുചീകരണം, നിർമ്മാണം, മരാമത്ത് പണി, കേടുപാടുകൾ തീർക്കൽ, ഇതുപോലെ പലതുമാകാം. 6. ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നവർ സ്വന്തമായി വാഹനവും മൊബൈൽ ഫോണും ചില പ്രത്യേക തൊഴിലിനു വേണ്ടിയുള്ള പണിയായുധങ്ങളും സ്വന്തമായി കരുതണം. വാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 2-വീലറാണ്. 7. പദ്ധതി നടപ്പിലായാൽ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഒരേ യൂണിഫോമും നൽകാൻ കഴിയും. 8. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ പരിജ്ഞാനമുള്ള 2-3 പേർ ഇതിന്റെ ഓപ്പറേഷന് വേണ്ടിവരും. ഓഫീസായി ഒരു പഴയ കെട്ടിടമെങ്കിലും ഉണ്ടായിരിക്കണം. എങ്ങനെ തുടങ്ങാം? 1. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ പരിചയമുള്ള 2-3 പേർ ചർച്ച ചെയ്ത് നെറ്റ്വർക്ക് സംവിധാനം ശരിയാക്കുക. യൂബർ മോഡലായിരിക്കും ഇത്. ഏതു തരത്തിലുള്ള സേവനവും വിശ്വസ്തതയോടെ നൽകാൻ തയ്യാറാണെന്ന് പരസ്യം ചെയ്യുക. 2. സേവനം നൽകാൻ താൽപര്യവും കഴിവും പരിശീലനവുമുള്ളവരുടെ വിവരം ശേഖരിക്കുക. തുടക്കത്തിൽ രജിസ്ട്രേഷന് ഒരു ഫീസും ഈടാക്കരുത്. 3. ഡേറ്റ ശേഖരിച്ചാൽ അതിനെ തരംതിരിക്കുക. എല്ലാ തലങ്ങളിലുമുള്ള ജോലിക്കാരുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിന്റെ മെസ്സേജ് വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി നൽകാം. 4. ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിന്റെ നടത്തിപ്പുകാരുടെ പ്രതിഫലം നൽകാനുമുള്ള വരവ് അംഗങ്ങളുടെ പ്രതിഫലത്തിൽ നിന്നും ഒരു ചെറിയ പെർസെന്റേജ് ഈടാക്കാം. ഈ തുക സർവീസ് ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നും വേണം ഈടാക്കേണ്ടത്. 5. ഓരോ ജോലിയും പൂർത്തിയാക്കിയാൽ ഉപഭോക്താക്കളുടെ അഭിപ്രായം കർശനമായി രേഖപ്പെടുത്തണം. ഹൈസ്കോർ തുടർച്ചയായി നേടുന്നവർ അവാർഡ് അല്ലെങ്കിൽ റെക്കഗ്നേഷൻ സ്കീം ഉണ്ടാക്കണം. 6. പദ്ധതി തുടങ്ങിയാൽ ജോലിയുടെ മേഖലകൾ വികസിപ്പിക്കാം. കൺസൾട്ടൻസി സർവീസ്, മെഡിക്കൽ അസിസ്റ്റന്റ്സ്, പേഷ്യന്റ് കെയർ, നഴ്സിംഗ് സർവീസ്, ഫിസിയോതെറാപ്പി മുതലായവ കൂടി ഉൾപ്പെടുത്താം. 7. അംഗങ്ങൾക്ക് ഒരു ചെറിയ തുക മാസ കോൺട്രിബ്യൂഷനായി നടത്തിപ്പ് കൂട്ടായ്മയ്ക്ക് നൽകാം. ഇതൊരു കോമൺ വെൽഫെയർ ഫണ്ടായി നിലനിർത്താം. 8. തുടക്കത്തിൽ യൂബർ നേരിട്ട പോലെ ഇവിടെയും ലോക്കൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അതൊന്നും നിലനിൽക്കില്ല.